ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. പ്രധാന വാർത്തകൾ. അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. 49 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് വോട്ടെടുപ്പ്. ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് കാണാതായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ഈ വർഷത്തെ ഹജ്ജിന് സംസ്ഥാനത്ത് നിന്ന് ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടും. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വാർത്തകൾ വിശദമായി. അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 7 ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 6 അവസാനിക്കും. 6 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഉത്തർപ്രദേശിലെ 14, മഹാരാഷ്ട്രയിലെ 13, പശ്ചിമബംഗാളിലെ 7, ഒഡീഷയിലും ബീഹാറിലും 5 വീതവും, ഝാർഖണ്ഡിലെ 3, ജമ്മുകശ്മീരിലെ ലഡാക്കിലെയും ഓരോ സീറ്റിലുമാണ് ഇന്ന് വോട്ടെടുപ്പ്. ബിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, സ്മൃതി ഇറാനി, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, കെ എൽ ശർമ്മ, നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള, എൽ ജെ പി രാംവിലാസ് പാസ്വാൻ വിഭാഗത്തിലെ ചിരാഗ് പാസ്വാൻ എന്നിവർ ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖരിൽപ്പെടുന്നു. 8,95,00,000 വോട്ടർമാരാണ് ഇന്ന് ബൂത്തിലെത്തുന്നത്. ഇതിൽ 4,69,00,000 പുരുഷ വോട്ടർമാരും 4,26,00,000 സ്ത്രീ വോട്ടർമാരുമാണ്. 5,409 ട്രാൻസ്ജെൻഡേഴ്സും ഈ ഘട്ടത്തിൽ വിധിയെഴുതും. കഴിഞ്ഞ 4 ഘട്ടങ്ങളിലായി 23 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 379 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ഇനി 2 ഘട്ടങ്ങളാണ് 18 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ ബാക്കിയുള്ളത്. 6 ഘട്ടം അടുത്ത ശനിയാഴ്ചയും അവസാനഘട്ടം അടുത്ത മാസം 1 നടക്കും. 543 മണ്ഡലങ്ങളിലെയും ജനവിധി അടുത്ത മാസം 4 അറിയാം.
ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ ഭരണത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗവൺമെന്റ് റെയിൽവേയെ നവീകരിച്ചുവെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിച്ചെന്നും ഒരു ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു. ജനങ്ങൾക്കുവേണ്ടി സദ്ഭരണം എന്നതാണ് ഗവൺമെന്റിന്റെ മന്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാവസായിക വിപ്ലവത്തിന്റെ ഒരു ടേക്ക് ഓഫ് സ്റ്റേജിലാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച ചോദ്യത്തിന് മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തിലാണ് താൻ വിശ്വസിക്കുന്നതെന്ന് മോദി പറഞ്ഞു. നിർമ്മിത ബുദ്ധിയിൽ ഇന്ത്യ ലോകത്ത് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ടെന്നും ബിജെപിക്ക് ചരിത്രപരമായ ജനവിധി ലഭിക്കുമെന്നും 400 സീറ്റുകൾ എന്ന റെക്കോർഡ് സൃഷ്ടിക്കുമെന്നും മോദി അവകാശപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇതുവരെ കണ്ടെത്താനായില്ലെന്നും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി ജനങ്ങൾ പ്രാർത്ഥിക്കണമെന്നും ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖാംനെയി അഭ്യർത്ഥിച്ചു. ആശങ്കപ്പെടേണ്ടതില്ലെന്നും രാജ്യത്തിന്റെ ഭരണരംഗം ഒരു തരത്തിലും തടസ്സപ്പെടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. അസർബൈജാൻ പ്രസിഡന്റിനോടൊപ്പം ഒരു അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മടങ്ങവേ മോശം കാലാവസ്ഥയെ തുടർന്ന് ഇറാൻ പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണതായാണ് റിപ്പോർട്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാൻ തബ്രീസിൽ ജുമുഅ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ഹുജ്ജത്തുൽ സലാം അൽ ഹാഷിം, കിഴക്കൻ അസർബൈജാൻ ഗവർണർ മാലിക് റഹ്മത്തി തുടങ്ങിയ പ്രമുഖരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്റർ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ കാണാതായതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക അറിയിച്ചു. ഈ ദുരിതവേളയിൽ ഇറാനിയൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും പ്രസിഡന്റിനെയും പരിവാരങ്ങളെയും ക്ഷേമത്തിനായി ഇന്ത്യ പ്രാർത്ഥിക്കുന്നതായും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ ഭൌതിക ശരീരം തിരുവല്ല നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ എത്തിച്ച് പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങി. ഇന്ന് രാവിലെ 9 മുതൽ നാളെ രാവിലെ 9 വരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ 9 കവറടക്ക ശുശ്രൂഷയുടെ 7 ഘട്ടവും 10 വിലാപയാത്രയെ തുടർന്ന് 11 കവറടക്കവും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 4 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും തീവ്രമഴ ലഭിക്കാനിടയുള്ളതിനാൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വിലക്കേർപ്പെടുത്തി. വ്യാഴാഴ്ച വരെ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റിന് സാധ്യത. അതിനിടെ കാൽവർഷം ഇന്നലെ തെക്കൻ ആൻഡമാൻ കടലിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഈ മാസം 31 കേരളത്തിൽ കാലവർഷമെത്തുക. ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ വെക്കേഷൻ ക്ലാസുകൾക്ക് അവധി നൽകണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. ബന്ധപ്പെട്ട സ്കൂളുകൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് കളക്ടർ ആവശ്യപ്പെട്ടു. ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ എല്ലാ ഖനന പ്രവർത്തനങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കണമെന്ന് മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴ പ്രവചിച്ച സാഹചര്യത്തിൽ ഇടുക്കി അടിമാലി നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠന കേന്ദ്രത്തിൽ ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കാനിരുന്ന ജൈവ വൈവിധ്യ പഠനോത്സവം മാറ്റിവച്ചു. മാപ്പത്തോണും മാറ്റിവച്ചിട്ടുണ്ട്. മഴ ശക്തമായതിനെ തുടർന്ന് പാലക്കാട് ചെങ്ങണാങ്കുന്ന് റെഗുലേറ്ററിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ തുറക്കേണ്ടി വരുമെന്ന് ചമ്രവട്ടം പ്രോജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ കാറ്റും ഇടിമിന്നലോടുകൂടിയ മഴയും തുടരുകയാണ്. കടൽ പ്രക്ഷുബ്ധമായതോടെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിയിരുന്ന ഹൈസ്പീഡ് വെസലുകൾ നിർത്തലാക്കി. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജിന് സംസ്ഥാനത്ത് നിന്ന് ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടും. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെ 12:00 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 86 പുരുഷന്മാരും 80 വനിതകളും ഉൾപ്പെടെ 166 അംഗ സംഘമാണ് യാത്ര തിരിക്കുക. നാളെ ഇതുൾപ്പെടെ 3 വിമാനങ്ങളുണ്ട്. തീർത്ഥാടകർ ഇന്ന് രാവിലെ 10 മുതൽ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിലെത്തി തുടങ്ങും. June 9 വരെയാണ് കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 17,883 പേരാണ് കോഴിക്കോട് കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങൾ വഴി പോകുന്നത്. ഗവൺമെന്റുകൾ മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കണമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൂർവ്വകാല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഴയകാല മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കുന്ന സർവ്വവിജ്ഞാന കോശങ്ങളായിരുന്നുവെന്നും മാധ്യമപ്രവർത്തകർക്ക് തിരക്ക് വർദ്ധിക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കുന്നതിന് ഇപ്പോൾ സമയം ലഭിക്കുന്നില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. എ എം ആരിഫ് എം പി പൂർവ്വകാല നേതാക്കളെ ആദരിച്ചു. കോട്ടയം ജില്ലയിലെ 32 ഗവൺമെന്റ് ആശുപത്രികളിൽ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അറിയിച്ചു. ഇതോടെ ജില്ലയിലെ ആകെ 80 ആരോഗ്യ സ്ഥാപനങ്ങളിൽ 40% ഡിജിറ്റൽ സേവനങ്ങൾ നൽകി തുടങ്ങി. ഈ ആശുപത്രികളിൽ ഒ പി രജിസ്ട്രേഷൻ, പ്രീ ചെക്ക്, ഡോക്ടറുടെ കൺസൾട്ടേഷൻ, ലബോറട്ടറി പരിശോധന, ഫാർമസി തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാകും. ഒരു വർഷത്തിനകം ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും ഇ ഹെൽത്ത് സംവിധാനം നടപ്പാക്കുമെന്നും ഡിഎംഒ അറിയിച്ചു. ഗുവാഹത്തിയിൽ ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലെ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. മഴമൂലം 7 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ടോസ് നേടിയ കൊൽക്കത്ത ബോളിംഗ് തെരഞ്ഞെടുത്തെങ്കിലും വീണ്ടും മഴ പെയ്തതോടെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. നാളെ അഹമ്മദാബാദിൽ ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. മറ്റന്നാൾ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ബംഗളൂരുവുമായി മത്സരിക്കും. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് 11 4 വിക്കറ്റിന് തോൽപ്പിച്ചു. പാരീസിലെ പാരാലിംപിക്സ് ഒളിമ്പിക്സിന് ഇന്ത്യൻ പാരാ ഷട്ടിൽ താരങ്ങളായ സുകാന്ത് കദം, തരുൺ, സുഹാസ് എന്നിവർ യോഗ്യത നേടി. ഇതാദ്യമാണ് കദം പാരാലിംപിക്സിൽ പങ്കെടുക്കുന്നത്. പുരുഷന്മാരുടെ SL4 വിഭാഗത്തിലാണ് ഇവർ പങ്കെടുക്കുക. ജപ്പാനിലെ കോബയിൽ നടക്കുന്ന പാരാ അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഇന്ത്യയുടെ നിഷാദ് കുമാർ വെള്ളിയും പ്രീതിപാൽ വെങ്കലവും നേടി. ഹീറ്റ്സിൽ 56.18 സെക്കൻഡിൽ ഓടിയെത്തി ദീപ്തി ജീവൻജി ഏഷ്യൻ റെക്കോർഡ് സ്ഥാപിച്ച് വനിതകളുടെ 400 മീറ്റർ T20 ഫൈനലിലേക്ക് യോഗ്യത നേടി. കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാനതല ഇന്റർസോൺ അത്ലറ്റിക് മീറ്റ് ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന 3 ദിവസത്തെ മീറ്റിൽ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലെ മെഡിക്കൽ, ഡെന്റൽ, ആയുർവേദ, ഹോമിയോ, നഴ്സിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ കോളേജുകളിൽ നിന്നും മറ്റനുബന്ധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1000-ൽപ്പരം കായിക താരങ്ങൾ പങ്കെടുക്കും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ നെയ്യാട്ടം നാളെ. അക്കരെ കൊട്ടിയൂരിൽ നെയ്യഭിഷേകം ചെയ്യുന്നതിന് നെയ്യ് കലശവുമായി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും അടങ്ങളിൽ നിന്നും നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് തിരിച്ചു. കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ചാണ് സംഘം കൊട്ടിയൂരിലെത്തുക. നാളെ അർദ്ധരാത്രിയോടെ നെയ്യാട്ടത്തിന് തുടക്കമാവും. ബുധനാഴ്ചയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇതിനുശേഷമാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം അനുവദിക്കുക. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു. പ്രതിഷ്ഠാദിനമായിരുന്ന ഇന്നലെ സന്നിധാനത്ത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. 49 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് വോട്ടെടുപ്പ്. ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് കാണാതായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിക്കായി തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ഈ വർഷത്തെ ഹജ്ജിന് സംസ്ഥാനത്ത് നിന്ന് ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടും. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലെ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.